ഡോക്ടർ, അങ്ങ് പറഞ്ഞ പോലെ വളരെ സങ്കീർണമായ ഒരു അവയവമാണ് ഹൃദയം.
തീർച്ചയായിട്ടും
വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ സെൻട്രൽ ഇൻ ദ ഹ്യൂമൻ ബോഡി അല്ലേ?
അതെ, തീർച്ചയായിട്ടും.
അപ്പോ ഈ രോഗം പെട്ടെന്നാണ് മനുഷ്യനെ ആക്രമിക്കുന്നത്?
അതാണ് ഏറ്റവും നമ്മൾ മനുഷ്യർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ എപ്പോഴും എന്റെ ലേഖനങ്ങൾ പറയാറുണ്ട്, അതെ,
പെട്ടെന്ന് രോഗം വരുന്നു, പെട്ടെന്ന് ആളെ എടുക്കുന്നു, പെട്ടെന്ന് ആള്
പോകുന്നു.
അത് ശരിയാണോ ഈ കാഴ്ചപ്പാട്?
അതൊരിക്കലും ശരി. അതാണ്, അതായത് നമ്മൾ മൃതദേഹത്തിന്റെ കാര്യം എടുക്കുകയാണ്, വളരെ രസകരമായ ഒരു എറ്റിയോളജി അതിനുള്ളത്, ചരിത്രമാണ് അതിനുള്ളത്. അതായത് അമേരിക്കയിലെ ഏറ്റവും പ്രഖ്യാതമായ ക്ലീവ്ലൻഡ് ക്ലിനിക്കിൽ റോഡ് ആക്സിഡന്റിൽ മരിക്കുന്ന 5 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ ഹൃദയ ധമനി ഛേദിച്ച് ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അത്ഭുതകരമായി അവർ കണ്ട കാര്യം, 7 വയസ്സുള്ള കുട്ടി 8 വയസ്സുള്ള കുട്ടിക്ക് ആ ഹൃദയ ധമനിയുടെ ഇൻറ്റീമ എന്ന് പറയുക, അതിൻ്റെ ഉൾപ്പാളികളിൽ കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുണ്ട്. 17 വയസ്സുള്ള ആൾക്ക് ഏതാണ്ട് 30-40% കൊളസ്ട്രോൾ ആയിക്കഴിഞ്ഞു. അത്രമാത്രം കൊഴുപ്പും മറ്റ് മധുരപലഹാരങ്ങളൊക്കെ മധുരപാനീയങ്ങളും അടങ്ങുന്ന ഭക്ഷണമാണ് അമേരിക്കയിലെ കുട്ടികൾ കഴിക്കുന്നത്. അതായത് 16-17 വയസ്സായപ്പോൾ ആ കുട്ടികളുടെ ഹൃദയ ധമനികളുടെ, കൊറോണറി ധമനികളുടെ ഉൾപ്പാളികളിൽ ഏതാണ്ട് 20-25-30% കൊളസ്ട്രോൾ പരലുകൾ അടഞ്ഞ് അതിൻ്റെ ഉൾവ്യാസം കുറഞ്ഞു കഴിഞ്ഞു. 70% രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഭക്ഷണ രീതി, ഇതേ ജീവിതശൈലി തുടർന്നു പോയാൽ ഏതാണ്ടൊരു 35-40 വയസ്സാകുമ്പോൾ ഏതാണ്ടൊരു 60-70% അടഞ്ഞു കഴിയും. ഞങ്ങളുടെ കണക്ക് കൂട്ടലിൽ, കാർഡിയോളജിസ്റ്റുകളുടെ കണക്ക് കൂട്ടലിൽ 70% കൂടുതൽ ഹൃദയ ധമനിയുടെ ഉൾപ്പാളി അടഞ്ഞു കഴിഞ്ഞാൽ രക്തസഞ്ചാരം ദുഷ്കരമാകുകയാണ് ഉണ്ടാകുന്നത്. അതായത് ദുഷ്കരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിനമുള്ള ശാരീരിക ആവശ്യങ്ങൾക്ക് അനുസൃതമായി രക്തം ശരീരത്തിൽ എത്തിച്ചേരുവാൻ ഹൃദയത്തിന് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പോവുകയാണ്. ഞാനിപ്പം നടക്കുമ്പോൾ എൻ്റെ ഹൃദയം മിടിക്കുന്ന പോലെയല്ല ഞാൻ ഓടുമ്പോൾ മിടിക്കുന്നത്. ഞാൻ ഓടുമ്പോൾ ഹൃദയം കൂടുതൽ ശക്തമായിട്ട് പമ്പ് ചെയ്യുകയും ഈ രക്തം ഊക്കോടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുകയും വേണം. അതിനുള്ള കെൽപ്പ് ഹൃദയത്തിനുണ്ടാകണം. ആ കെൽപ്പ് ഉണ്ടാകണമെങ്കിൽ ഹൃദയ ധമനിയിലൂടെ രക്തം അനായാസം ഒഴുകി എത്തണം. അത് ഈ ഉൾപ്പാളികളിൽ ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയാറുള്ളത്, നാം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി തീവ്ര പരിചരണ വിഭാഗത്തിൽ അകപ്പെടുമ്പോൾ പലരും പറയുകയാണ്, ദൈവമേ എനിക്ക് പന്നുപെട്ട് പോയല്ലോ, ഇത് എന്നോട് ആരെങ്കിലും നേരത്തെ അന്ന് എടുക്കുന്ന കൊളസ്ട്രോൾ ഒരു 170-200 നോർമലാണെങ്കിൽ അങ്ങേർക്ക് ഏതാണ്ട് 500, പ്രമേഹം ഏതാണ്ട് ഷുഗറിൻ്റെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഏതാണ്ട് ഒരു 140-150 താഴെയാണെങ്കിൽ അവിടെ 400-500, പ്രഷർ ഏതാണ്ട് 120-140/90 താഴെയാണെങ്കിൽ 200 പ്രഷറ്. ഇതെല്ലാം അപ്പോഴാണ് വളരെ യാദൃച്ഛികമായിട്ട് തീവ്ര പരിചരണ വിഭാഗത്തിൽ വെച്ച് അളക്കുമ്പോഴാണ് ഒരു രോഗിയെപ്പറ്റി അറിയുന്നത്. ഇതൊക്കെ രോഗിയോട് പറയുമ്പോൾ, ദൈവമേ ഇതാരെങ്കിലും എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, ഞാനിത് ക്രമീകരിച്ചിരുന്നെങ്കിൽ, എന്നെ ഇപ്പോൾ മരണത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഹാർട്ട് അറ്റാക്കിൽ നിന്ന് എനിക്ക് അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിച്ചാണ്. പക്ഷേ അപ്പോൾ ലേറ്റായി പോയി എന്ന് ഓർക്കണം, നമുക്ക് ആഘാതം സംഭവിച്ചു കഴിഞ്ഞു. അതായത് നാം കാലാന്തരത്തിൽ നമ്മുടെ ജീവിത വികലമായ ജീവിത ഭക്ഷണ ശൈലികളിലൂടെ നാം ആർജിച്ചെടുക്കുന്ന ഒരു രോഗമാണ് പ്രധാനമായും ഹൃദ്രോഗം. അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ, പീഡിയാട്രിക് സൊസൈറ്റി പറയുന്നുണ്ട്, ഒരു കൊച്ചു കുട്ടിയെ 2 വയസ്സ് മുമ്പ് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, 2 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണ ക്രമീകരണം തുടങ്ങണമെന്നാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, നമ്മളെ വീട്ടിലുള്ള പണം മുഴുവൻ ഭക്ഷണമാക്കി ഒരു കുട്ടിക്ക് കൊടുത്ത് ഏറ്റവും കൂടുതൽ തളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ഏറ്റവും കൂടുതൽ വികലമാക്കുകയാണ് നാം ചെയ്യുന്ന കാര്യം. നമ്മുടെയൊക്കെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരീരം ഏറ്റവും തടിച്ചിരിക്കുക എന്തുമാത്രം. പക്ഷേ അമേരിക്കൻ പീഡിയാട്രിക് സൊസൈറ്റി പറയുന്നത് 2 വയസ്സിന് ശേഷം കുട്ടികൾക്ക് കൊഴുപ്പ് കുറഞ്ഞ കാരണം, അമേരിക്കയിൽ 8, 9, 10 വയസ്സുള്ള കുട്ടികൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവിശ്വസനീയമായ ഒരു കാര്യമാണെന്ന് ഓർക്കണം, ഈ കൊച്ചു പ്രായത്തിലെ കൊളസ്ട്രോളിനും പ്രഷറിനും പ്രമേഹത്തിനും മരുന്ന് കഴിക്കുക എന്നുള്ളത്. അത്രമാത്രം നമ്മുടെ ജീവിത ഭക്ഷണ ചര്യകൾ വികലമായി പോയെന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഇറച്ചി കഴിക്കുന്നത് കേരളത്തിലാണ്. ഒരു ദിവസം 5000 ടൺ ഇറച്ചിയാണ് കേരളീയർ കഴിച്ചു തീർക്കുന്നത് ഓർക്കണം. അത്രമാത്രം ഇറച്ചി പ്രിയരായ, ഭക്ഷണപ്രിയരായ ആൾക്കാരാണ് നമുക്ക് കേരളത്തിലുള്ളത്. കൊച്ചിയിലൊരു പഠനം നടന്നതിൽ ഏതാണ്ട് 50%ത്തിലേറെ ആൾക്കാർക്ക് കൊളസ്ട്രോളിൻ്റെ ലെവല് അപകടകരമായ രീതിയിൽ കൂടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 30-40% വരെ ആൾക്കാർക്ക് പ്രഷർ കൂടിയിട്ടുണ്ട്. ബോംബെയിലെ 40% ആൾക്കാർക്കാണ് പ്രഷർ കൂടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുകവലിക്കുന്നവർ മറ്റ് രാജ്യങ്ങളിൽ കുറവുണ്ടെങ്കിലും വിദേശത്ത് കുറവുണ്ടെങ്കിലും ഇന്ത്യയിൽ കുറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. ഈ ആപത് ഘടകങ്ങളെല്ലാം ഒന്നിച്ചുകൂടി സംയുക്തമായിട്ടാണ് ഒരാളെ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നത്. അല്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പിന്നെ എപ്പോഴാണ് അറ്റാക്ക് ഉണ്ടാകുന്നതെന്നുള്ളത് അതിനൊരു പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടറുണ്ട്. നമ്മുടെ ഹൃദയധമനിയുടെ ഉൾപ്പാളികളിൽ ഒരു പ്ലാക്ക് ഫോം ചെയ്ത് അവൻ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് ഓർക്കണം. അതായത് ഏതാണ്ട് ഒരു 75% നമ്മളെ അടച്ച് 20% രക്തം ഒഴുകി നമ്മുടെ ഏതാണ്ട് ഹൃദയത്തിന് ആവശ്യമായ രക്തം കൊടുത്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊന്നില്ലെങ്കിൽ മാനസികമായ ഒരു പ്രക്ഷോഭം, ശാരീരികമായൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രക്ഷോഭം, ഇങ്ങനെയുള്ളതൊക്കെ വരും. അല്ലെങ്കിൽ കോൾഡ് എക്സ്പോഷർ, അമിതമായ ഭക്ഷണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും ഞങ്ങൾ, ഉദ്ദീപന ഘടകങ്ങൾ. ഈ ഉദ്ദീപന ഘടകങ്ങൾ വരുമ്പോൾ പെട്ടെന്നൊരു പ്ലാക്ക് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് നിക്ഷേപം റപ്ചർ ചെയ്തിട്ട് അവിടെ ഒരു രക്തക്കൊട്ടലുണ്ടായി, അതാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തിനും അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ആ സാധ്യത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണ്. അതിനുമീതെ നമുക്ക് ഒരു ഉദ്ദീപന ഘടകം പെട്ടെന്നുണ്ടാകും, ആരുടെയെങ്കിലും മരണം, ആരുടെയെങ്കിലും ശാരീരികവും മാനസികവുമായ ആയാസം, കോൾഡ് എക്സ്പോഷർ, അമിതമായ ഇങ്ങനെ എന്തെങ്കിലും ഭീതി, പ്രയാസം, ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു അറ്റാക്ക് വരികയാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് ഇന്നലെയോ മിനിഞ്ഞാന്നോ അതിൻ്റെ കാരണങ്ങൾ തുടങ്ങുന്നില്ല എന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഹൃദ്രോഗ വിദഗ്ധർ പത്രദ്വാര, ടി വി മീഡിയ വഴിയൊക്കെ പറയുന്നത് നിങ്ങളുടെ ഹൃദ്രോഗം ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ല, അതിനുള്ള കാരണങ്ങൾ ചെറുപ്പം വരെയുണ്ട്. ഒരു കാര്യം അറിയേണ്ടത്, ഹൃദ്രോഗത്തിൻ്റെ വിത്ത് ചെറുപ്പത്തിലെ നമ്മളിൽ പാകുകയാണ്, അത് വളർന്നു വലുതാകുന്ന നാം ഇട കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഹൃദ്രോഗത്തെ പിടിച്ചു നിർത്താൻ പറ്റും, പക്ഷെ അതൊരു ലെവൽ കഴിഞ്ഞാൽ ഹൃദ്രോഗം നമ്മുടെ പിടിവിട്ടു പോവുകയാണ്.
ഡോക്ടർ, ഒരു 30 വർഷം മുമ്പ് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ, ഒരു ആന്ധ്രാകാരനായിരുന്നു മദ്രാസിൽ, അദ്ദേഹം തമാശയ്ക്കാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ അകത്ത് ഒരു പൊരുളുണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് ദ റിച്ച് മാൻസ് ഡിസീസ് കമ്മിങ് ടു ദ പൂർ മാൻ, അതിൻ്റെ അദ്ദേഹം പറയും ഇറ്റ് ഈസ് ഹാർട്ട് അറ്റാക്ക്.
അത് പണ്ട് അതേപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞിരുന്ന പ്രമേഹത്തെ പറ്റിയായിരുന്നു. പ്രമേഹം ഈസ് എ റോയൽ ഡിസീസ് പറയാറുണ്ട്. കാരണം നമ്മുടെ എൻ്റെയൊക്കെ ഒരുപക്ഷെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് പണമുള്ളവരാണ് കൂടുതൽ ഭക്ഷിക്കുന്നത്, പണമുള്ളവരാണ് കൂടുതൽ, അല്ല അന്നൊക്കെ അങ്ങനെ ആയിരുന്നു വെച്ചാൽ. അന്നൊക്കെ ഒരുപക്ഷെ ലേബറേഴ്സും മറ്റവരൊക്കെ ഒത്തിരി അധ്വാനിച്ചിരുന്നു. അന്ന് മധുരമുള്ള ഭക്ഷണമോ മറ്റ് നല്ല ക്വാളിറ്റി ഫുഡൊക്കെ പണക്കാരായിരുന്നു കൂടുതൽ കഴിച്ചിരുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അന്ന് അത്ര ഒരു സമ്പന്ന രാജ്യമല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം മാറി എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ ഒരു പാവപ്പെട്ട രാജ്യമെന്ന് പറയാൻ പ്രയാസമാണ്.
എന്തും ആർക്കും എവിടെയും കിട്ടും,
എവിടെയും കിട്ടും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജങ്ക് ഫുഡിന്റെ കാലമായി മാറിയാച്ചാൽ ഇപ്പോഴത്തെ കോളേജ് പിള്ളേർ, സ്കൂൾ പിള്ളേർ, ഞങ്ങളൊക്കെ കോളേജുകളിൽ, സ്കൂളുകളിൽ ഇനി കുട്ടികളോട് പറയുന്ന ഈ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വളരെയധികം കൂടിപ്പോയി എന്നുള്ളതാണ്. അപ്പം ഈ പാവപ്പെട്ടവരിൽ എന്ന് പറയുന്ന ഒരു ഒരു വ്യത്യാസം, പണക്കാരും പാവങ്ങളും എന്നുള്ള വ്യത്യാസം പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള രാജ്യത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ ആ പാവപ്പെട്ടവരില്ല. കാര്യം ഇപ്പോൾ പാവപ്പെട്ടവരുള്ളത് ബംഗാളികളോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്നവരാണ്. നമ്മുടെ ആൾക്കാർക്കൊക്കെ ആവശ്യത്തിന് പണമുണ്ട്, കൂടുതൽ പുകവലിക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ചെറുപ്പക്കാർക്കും ഇവർക്കും ഒക്കെ ഉണ്ടാകുന്നത്. അല്ല, നമ്മൾ ഓർക്കണം, പ്രമേഹ രോഗികൾ, ഒത്തിരി പാവങ്ങളുണ്ട് പ്രമേഹ രോഗികൾ, എല്ലുമുറിയെ പണി ചെയ്യുന്നവർ. അപ്പം അതിനകത്ത് ജനിതകമായ ചില പ്രവണതകളോടൊപ്പം മറ്റ് ഭക്ഷണശൈലിയിൽ ഉള്ള വികലതകളും ഉണ്ടെന്നുള്ളതാണ്.
അപ്പം ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ, ഈ ജീവിതക്രമം ആയിട്ട് ബന്ധപ്പെട്ട ഒരു രോഗമാണ്
തീർച്ചയായിട്ടും.
അപ്പം ദുശീലങ്ങൾ മറുവശത്ത്
അതെ,
സുശീലങ്ങളോ അല്ലെങ്കിൽ നല്ല ശീലങ്ങളോ,
ഹൃദയം ഹൃദ്രോഗം എന്നുള്ളത് ഒരു ജീവിതശൈലി രോഗമാണ്. ഹൃദ്രോഗം എന്നുള്ളത് ഒരു ജീവിതശൈലി രോഗമാണെന്ന് അടിസ്ഥാനപരമായിട്ട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നിർവചിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതശൈലി എത്രമാത്രം ഹൃദയ സൗഹൃദമാക്കുക, ഹൃദയ ശാസ്ത്രീയമായിട്ട് സൗഹൃദമാക്കിയാൽ ഹൃദ്രോഗത്തെ പടിപ്പുറത്ത് നിർത്താം. അതാണ് ഇത്തവണത്തെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെ ഈ വർഷത്തെ ഞങ്ങളുടെ സന്ദേശവും അതാണ്. ജീവിത ശൈലി ക്രമങ്ങൾ, ഭക്ഷണക്രമങ്ങൾ ഒക്കെ മാറി ഹൃദയാരോഗ്യത്തിന് അനുയോജ്യമായ ഭക്ഷണ ശൈലി തിരഞ്ഞെടുക്കുന്നതിലൂടെ ഹൃദയത്തെ ആരോഗ്യപൂർണമായി മാറ്റാമെന്ന് അടിസ്ഥാനപരമായി ഗവേഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും
ഡോക്ടർ, നമ്മൾ വളരെ സാധാരണക്കാർ പോലും ഇംഗ്ലീഷ് പദങ്ങളിലെ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചികിത്സ, അറ്റാക്ക്, പ്രഷർ, സ്ട്രോക്ക്, അല്ലെങ്കിൽ ബൈപ്പാസ്, ക്ലോട്ട് ഇങ്ങനെ പറയുമ്പോൾ, ഇത് എല്ലാം കൂടി ഒരു മിക്സ്ചറാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്ന് ഡോക്ടറിന് ശ്രോതാക്കൾക്ക് വേണ്ടി
തീർച്ചയായിട്ടും പറയാം. തീർച്ചയായിട്ടും, അതായത് ഒന്നാമത് നാം ഓർക്കേണ്ടത് പല ആംഗ്ലേയ പദങ്ങളും മലയാളിവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആംഗ്ലേയ പദങ്ങൾക്ക് ഉചിതമായ മലയാള പദങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ
ഉദാഹരണം ഞാൻ പറഞ്ഞ സ്ട്രോക്ക്,
അതെ ആ സ്ട്രോക്ക് എന്നുള്ളത്, അത് സ്ട്രോക്ക് എന്തിനു, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ട്, കോൾഡ് സ്ട്രോക്ക് ഉണ്ട്, ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ട്. അപ്പൊ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു അടി എന്നാണ് നമുക്ക് കിട്ടുന്നത്.
സ്ട്രോക്ക്
ഹാർട്ട് സ്ട്രോക്ക് എന്ന് പറയാറില്ല, ഹാർട്ട് അറ്റാക്ക് എന്ന്
പറയാം,
ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയാറുണ്ട്. അപ്പം നമുക്ക് ഹാർട്ടിൽ, ഹൃദയത്തിൽ തുടങ്ങുകയാണെങ്കിൽ ഹൃദയത്തിലേക്കുള്ള ഏത് അവയവത്തിനും, ശരീരത്തിലെ ഏത് അവയവത്തിനും സുഗമമായി പ്രവർത്തിക്കണമെങ്കിൽ സദാസമയവും രക്തം എത്തിച്ചേരണം. പ്രാണവായുവും പോഷകപദാർത്ഥങ്ങളും അടങ്ങുന്ന രക്തം, രക്തത്തിലാണ് പ്രാണവായുവും പോഷകപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നത്. മനുഷ്യ ശരീര കോശങ്ങളുടെ ഭക്ഷണം എന്നുള്ളത് ഈ പ്രാണവായുവും പോഷകപദാർത്ഥങ്ങളുമാണ്. കോശങ്ങൾക്ക് സദാസമയം ഇത് കിട്ടിക്കൊണ്ടിരിക്കണം. അത് എത്തിച്ചു കൊടുക്കുന്നത് രക്തത്തിലൂടെയാണ്. ആ രക്തം ഒഴുകുന്നത് ധമനികളിലൂടെയാണ്. ആ ധമനികളുടെ ഉത്ഭവം ഹൃദയത്തിലാണ്. അപ്പം ആ ഹൃദയത്തിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കും ഹൃദയത്തിലേക്കും വൃക്കകളിലേക്കും നേത്രങ്ങളിലേക്കും ചർമ്മത്തിലേക്കും കൈകാലുകളിലേക്കും മസിലുകളിലേക്കും 24 മണിക്കൂറും ഇടവേളകളില്ലാതെ രക്തം ഒഴുകുകയാണ്. ഹൃദയം ഏതാണ്ട് ഒരു ദിവസം 100,000 പ്രാവശ്യം സങ്കോചിക്കുകയും മിടിക്കുകയാണെന്ന് ഓർക്കണം. 100,000 പ്രാവശ്യം, ഇതിനൊരു ഇടവേളയില്ലെന്ന് ഓർക്കണം. അപ്പോൾ ആ ഹൃദയത്തിന് ഹൃദയധമനികളുണ്ടാകുന്ന ബ്ലോക്ക് മൂലം രക്തസഞ്ചാരം ദുഷ്കരമായി അപര്യാപ്തമായിട്ട് ഹൃദയകോശങ്ങൾ ചത്തൊടുങ്ങുന്നതിനെ ഹാർട്ട് അറ്റാക്ക് എന്നും, മസ്തിഷ്ക കോശങ്ങളിലേക്കുള്ള മസ്തിഷ്കത്തിന് രക്തം നൽകുന്ന മസ്തിഷ്ക ധമനികളിലുണ്ടാകുന്ന ബ്ലോക്ക് മുഖാന്തരം രക്തം ഒഴുകിച്ചെല്ലാതെ മസ്തിഷ്ക കോശങ്ങൾ ശ്വാസം മുട്ടി കോശങ്ങൾ മരിക്കുന്നതിന് ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നും, സാധാരണ ജനകീയ ഭാഷയിൽ കിഡ്നിയിൽ സ്ട്രോക്ക് ഉണ്ടാകാം. രക്തക്കട്ട എന്ന് പറഞ്ഞാൽ നാം ഓർക്കണം, ഒരു ഒരു അറ്റാക്കിന് മുന്നോടിയായിട്ട് വരുന്നതാണ് രക്തക്കട്ട. ഞങ്ങൾ അത് ഞങ്ങളുടെ ശാസ്ത്രീയ ഭാഷയിൽ ത്രോംബസ് എന്ന് പറയും. ത്രോംബസ് എന്ന് പറഞ്ഞാൽ അത് ഫൈബ്രിൻ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കൾ, രക്താണുക്കൾ ഫൈബ്രിൻ മറ്റ് രക്തത്തിലെ ഘടകങ്ങളെല്ലാം കൂടി ഒന്നിച്ചു കൂടി ഉണ്ടാകുന്ന ഒരു കട്ടയാണ് രക്തക്കട്ട.